The following is a class given by His Holiness Jayapataka Swami on July 26, 1987 in Trivandrum, India. The class begins with a reading from the Bhagavad Gita, Chapter 12, Text 5.
And that discipline is always difficult for those who are imbibing. Report, the group of transcendentalists who follow the path of inconceivable, unmanifested, impersonal feature of the Supreme Lord are called Gyani, Gyana Yogis. And persons who are in full Krishna consciousness, engaged in devotional service to the Lord, are called Bhakti Yogis. Now here the difference between Jnana Yoga and Bhakti Yoga is definitely expressed. The process of Jnana Yoga, although ultimately bringing one to the same goal, is very troublesome. Whereas the path of Bhakti Yoga, the process of being in direct service to the Supreme Personality of Godhead, is easier and is natural for the embodied soul. Individual soul is embodied since time immemorial. It is very difficult for him to simply theoretically understand that he is not the body. Therefore, the Bhakti Yogi accepts the deity of Krishna as worshipable because there is some bodily conception fixed in the mind which can thus be applied. Of course, worship of the Supreme Personality of Godhead in His form within the temple is not idol worship. There is evidence in the Vedic literature that worship may be saguna and nirguna of the Supreme possessing or not possessing attributes. Worship of the deity in the temple is saguna worship, for the Lord is represented by material qualities. But the form of the Lord, though represented by material qualities such as stone, wood, or oil paint, is not actually material. That is the absolute nature of the Supreme Lord. A crude example may be given here. We may find that some mailboxes on the street, if we post our letters in those boxes, they will naturally go to their destination without difficulty. But any old box or an imitation which we may find somewhere, but which is not authorized by the post office, will not do the work. Similarly, God has an authorized representation in the deity form, which is called Archa Vigraha. This Archa Vigraha is an incarnation of the Supreme Lord. God will accept service through that form. The Lord is omnipotent, all-powerful. Therefore, by His incarnation as Archa Vigraha, He can accept the services of the devotee, just to make it convenient for the man in conditioned life. Read the first two paragraphs.
Bhagavan de objectum achindehu objectika do mai bhavate rakshamati mundelan samikendare jnana yogilandu parayunu iganya krishnava bodhatode bhagavat seva therpadunavare bhakti yogilandu vidikunu. ജ്ഞാനയോഗവും ഭക്തിയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിർവചിക്കുകയാണെങ്കിലും രണ്ടിന്റെയും അന്തിമ ലക്ഷ്യം ഒന്നു തന്നെയാണെങ്കിലും ജ്ഞാനയോഗത്തിന്റെ വഴി പ്രയാസമേറിയതാണ്. ഭക്തിയോഗമാകട്ടെ നേരിട്ടുള്ള ഭഗവത് സേവനമാകയാൽ നിഷ്പ്രയാസവും അത് ശരീരധാരിയായ ജീവാത്മാവിന് തികച്ചും സ്വാഭാവികവും അത്ര. അനാദികാലം മുതലേ ശരീരബന്ധനാണ് ജീവാത്മാവ്. താൻ ശരീരമല്ലെന്ന് സൈദ്ധാന്തികമായെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ശരീരബന്ധമായ ഈ സങ്കല്പത്തിന് അനുയോജ്യമാകും വിധം ഭക്തിയോഗി കൃഷ്ണനെ ആരാധ്യ ദേവതയായി സ്വീകരിക്കുന്നു. പ്രകാരനായ ഭഗവാനെ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നത് തീർച്ചയായും പ്രതിമാ പൂജയല്ല. ഈശ്വരനെ സർവനായും നിപുണനായും സങ്കല്പിച്ചുപാസിക്കാമെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ സിദ്ധാന്തിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യുന്നത് സംഘാരാധനയാണ്. അവിടെ ഈശ്വര സങ്കല്പം ഭൗതിക ഗുണങ്ങളോടെ കൂടിയതായി കരുതപ്പെടുന്നു. പക്ഷേ ഭൗതിക ദ്രവ്യങ്ങളായ കല്ലോ മരമോ ചായമോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈശ്വര വിഗ്രഹം വാസ്തവത്തിൽ ഭൗതികമല്ല, പരമപുരുഷന്റെ കേവല സ്വഭാവമാണ്. സാമാന്യമായ ഉദാഹരണം പറയാം. തെരുവിൽ പലയിടത്തും തപാൽ പെട്ടികൾ കാണും. ഇവയിൽ നമ്മൾ കൊണ്ടുപോയിരുന്ന കത്തുകൾ സ്വാഭാവികമായി നിഷ്പ്രയാസം ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തുന്നു. എന്നാൽ തപാൽ പെട്ടികളിൽ ഒന്ന് ആധികാരികമായി പ്രഖ്യാപിക്കാത്ത ഏതെങ്കിലും പഴയ പെട്ടികളിലൂടെ ഈ പ്രക്രിയ നടത്താനാവില്ല. അങ്ങനെ അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം ഈശ്വരനുമുണ്ട്. അതിനെ അർച്ചാവിഗ്രഹം എന്ന് പറയുന്നു. ഭഗവത് അവതാരം തന്നെ ഈ അർച്ചാവിഗ്രഹവും സർവശക്തനായ ഈശ്വരൻ അതിലൂടെ ഭക്തന്റെ സേവനത്തെ കൈകൊള്ളുകയാണ്, ബന്ധനായ മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി മാത്രം.
സോ ഫോർ എ ഡിവോട്ടി ദേർ ഈസ് നോ ഡിഫിക്കൽട്ടി ഇൻ അപ്രോച്ചിംഗ് ദി സുപ്രീം ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഡയറക്ട്ലി. But for those who are following the impersonal way to spiritual realization, the path is difficult. They have to understand the unmanifested representation of the Supreme through such Vedic literatures as the Upanishads. And they have to learn the language, understand the non-perceptual feelings, and realize all these processes. This is not very easy for a common man. A person in Krishna consciousness engaged in devotional service simply by the guidance of the bona fide spiritual master, simply by offering regulative obeisances to the deity, simply by hearing the glories of the Lord, and simply by eating the remnants of foodstuffs offered to the Lord, realizes the Supreme Personality of Godhead very easily. There is no doubt that the impersonalists are unnecessarily taking a troublesome path with the risk of not realizing the absolute truth at the ultimate end. But the personalist, without any risk, trouble or difficulty, approaches the Supreme Personality directly. A similar passage appears in the Srimad Bhagavatam. It is stated there that if one ultimately has to surrender unto the Supreme Personality of Godhead, this surrendering process is called bhakti, but instead takes the trouble to understand what is Brahman and what is not Brahman, and spends his whole life in that way, the result is simply troublesome. Therefore, it is advised here that one should not take up this troublesome path of self-realization, because there is uncertainty in the ultimate result.
ആത്മസാക്ഷാത്കാരം നേടാൻ ഉദ്യമിക്കുന്നവരുടെ വഴി ഉദ്ഘടനം നിറഞ്ഞതാണ്. അവർ അവ്യക്തമായ പരമതത്വത്തിന്റെ പ്രതിരൂപത്തെ ഉപനിഷത്തുകൾ മുതലായ വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചറിയണം. ആ ഭാഷ പഠിക്കുകയും അതീന്ദ്രിയങ്ങളായ ഭാവങ്ങളെ ഗ്രഹിക്കുകയും ഈ പ്രക്രിയകളെല്ലാം അനുഭവപ്പെടുത്തുകയും വേണം. സാധാരണ മനുഷ്യന് ഒട്ടും എളുപ്പമല്ല ഇത്. കൃഷ്ണാവബോധ ഉൾക്കൊണ്ട് ഭക്തി സാധനയിൽ ഏർപ്പെടുന്നവർക്കാകട്ടെ ഭഗവത് വൈഭവങ്ങൾ കേൾക്കുകയും വിശ്വാസത്തിനായ അധ്യാത്മിക ആചാര്യന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ പതിവായി പൂജാ പ്രണാമങ്ങൾ നടത്തുകയും ഭഗവാന് നിവേദിച്ചതിന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം നിഷ്പ്രയാസം ഈശ്വര സാക്ഷാത്കാരം നേടാം. നിർഗുണോപാസകർ അതിവിഷമമായ ഒരു വഴിയാണ് ആവശ്യമില്ലാതെ സ്വീകരിക്കുന്നത്. എന്നിട്ടും അവസാനം കേവല സത്യത്തിന്റെ സാക്ഷാത്കാരം അവർക്ക് സാധ്യമായില്ലെന്ന് വരാം. ഭഗവത് ഭക്തന്മാർക്ക് അത്തരം ക്ലേശങ്ങളൊന്നും കൂടാതെ ഭഗവാനെ സമീപിക്കാമെന്നത് നിസ്സംശയമാണ്. ഭഗവാന് സ്വയം സമർപ്പിക്കലാണ് മനുഷ്യന്റെ അന്തിമ ആത്യന്തിക ലക്ഷ്യം. അതിന്റെ പകരം എന്താണ് ബ്രഹ്മം, ബ്രഹ്മമല്ലാത്തത് എന്താ എന്നെല്ലാം ഗ്രഹിക്കുവാൻ പാടുപെട്ടുകൊണ്ട് ജീവിതമെടുക്കുന്നതിന്റെ ദുഷ്ഫലത്തെപ്പറ്റി ഭഗവാൻ ഭാഗവതം പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്യന്തിക ഫലത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് ആത്മസാക്ഷാത്കാരം നിശ്ചയിക്കുന്നവർ ഈ ക്ലേശകരമായ വഴി സ്വീകരിക്കരുതെന്നാണ് ഈ പദ്യത്തിലൂടെ ഗീത ഉപദേശിക്കുന്നത്.
A living entity is eternally an individual soul, and if he wants to merge into the spiritual whole, he may accomplish the realization of the eternal and knowledgeable aspects of his original nature. But the blissful portion is not realized. By the grace of some devotee, such a transcendentalist, highly learned in the process of Jnana Yoga, may come to the point of bhakti yoga or devotional service. At that time, long practice in impersonalism also becomes a source of trouble because we cannot give up the idea. Therefore, an embodied soul is always in difficulty with the unmanifest, both at the time of practice and at the time of realization. Every living soul is partially independent, and one should know for certain that this unmanifested realization is against the nature of his spiritual, blissful self. One should not take up this process. For every living entity, the process of Krishna consciousness, which entails full engagement in devotional service, is the best way. If one wants to ignore this devotional service, there is danger of turning into atheism. Thus, the process of centering attention on the unmanifested, the inconceivable, which is beyond the approach of the senses, as already expressed in this verse, should never be encouraged at any time, especially in this age. It is not advised by Lord Krishna. Thus ends the purport and translation to text 5 of chapter 12.
ജീവൻ അനശ്വരനായ ഒരു ജീവാത്മാവാണ്. സമഷ്ടാത്മാവിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ മൗലിക പദ്ധതിയിലെ സത്യഭാവങ്ങളെ ആ ജീവാത്മാവ് സാക്ഷാത്കരിച്ചേക്കാം. ആനന്ദഭാവത്തെ അങ്ങനെ സാക്ഷാത്കരിക്കാനാവില്ല. ജ്ഞാനയോഗ പ്രക്രിയയിൽ വേണ്ടത്ര അറിവ് നേടിയ ആ അതീന്ദ്രിയവാദി ഏതെങ്കിലും ഒരു ഭക്തന്റെ അനുഗ്രഹത്താൽ ഭക്തിയോഗത്തിന്റെ
So Krishna is basically answering the question that Arjuna asked in the first verse of the 12th chapter. Arjuna wanted to know which path is more perfect. He asked, those who are always engaged in your devotional service properly, or those who worship the impersonal Brahman, the unmanifested. 12.1.
Arjuna, Bhagavan chodikkendayi vandha adhiga malka angayude angayude bhakti angayoda adeyathe bhagavane aaradhikkunna vandha adhiga malkarunda adeham bhagavane kurichu manasilakka avar bhagavane kurichu manasilakkanum brahmate kurichu manasilakkanum chodikkunnunda.
So Krishna in the second verse he states that those who fix their minds on his personal form and worship him with great faith are considered to be the most perfect.
Bhagavan Krishna parayunu randamathe shlokathil ennil sada kendrikarikkiyum ennil aaradhikkiyum cheynavar ende ethum aduthulla bhaktaranu parayunu.
So he very clearly gives his opinion. This is the most intimately united with me, those who are worshipping me in bhakti yoga.
അതുകൊണ്ട് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഭക്തിയോഗത്തെ സ്വീകരിച്ച ഭഗവാനെ സേവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്.
Then someone may say that why does Krishna mention about Gyan Yoga in 6th chapter of the Bhagavad Gita and other places?
ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഭഗവത്ഗീതയുടെ 6th അധ്യായത്തിൽ ജ്ഞാന യോഗത്തെ കുറിച്ചൊക്കെ എന്തുകൊണ്ട് ഭഗവാൻ ധരിച്ചിരിക്കുന്നു എന്ന്.
Because some people will not take to Bhakti Yoga due to their own personality problem.
കാരണമെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഭക്തി യോഗം സ്വീകരിക്കുകയില്ല അവരുടെ വ്യക്തിപരമായ ചില കാരണങ്ങൾ.
If someone is unable to bow down before the Lord or accept the form of Bhagavan as supreme, it is difficult to perform bhakti yoga.
ഭഗവാനെ മുൻപിൽ പ്രണാമിക്കുകയും ഭഗവാനെ വന്ദിക്കുകയും ചെയ്യാൻ പ്രയാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്തി യോഗം.
So as an alternative, there is Gyan Yoga. And verses 3 and 4 of this chapter, Krishna explains that by performing Gyan Yoga, eventually one will become, will achieve Krishna.
മൂന്നാമത്തെ നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ജ്ഞാനയോഗത്തെ പ്രതിനിധീകരിക്കുന്നവർ ഭഗവാൻ എടുത്തെത്തുന്നുവെന്ന്.
This also explains another part of the Bhagavad Gita that bahunam janmanam ante ganavam ant paryante Vasudeva Sarvamiti Samahatma Sudurlabham. After many, many births, the Jnana Yogis can achieve Krishna. So, this is also a bona fide process. It's not that Jnana Yoga is not a bona fide process. But why Krishna doesn't recommend Jnana Yoga? That is mentioned in the verse we read today. It's very difficult to practice Jnana Yoga. Klesho adhik ataras tesham. Adhik klesha. Excessive suffering you have to undergo to do Jnana Yoga. Just like if you want to do Padayatra from Trivandrum to Delhi, you can do. It's one of the ways to go to Delhi. But it takes a long time and you have to undergo some hardship. You can also direct get Indian Airline flight and you can reach Delhi in about 2-3 hours. So, Chaitanya Mahaprabhu, he is giving you free ticket by airline back to Krishna. And the Bhakti Airline. But if you want to go walking by Jnana Yoga, you can go. But it's not recommended because it will have to face too many difficulties. In previous ages, the situation was different, that you could peacefully meditate. So Jnana Yoga was more possible at that time. But now the atmosphere is very disturbed. And the people are also not capable of doing so many austerities. It's very hard for them to leave hearth and home and family. And according to the Jnana Yoga system, unless you take sannyas, you cannot achieve moksha. Shankaracharya never said that a grihastha can achieve moksha according to his system. But according to the Bhakti Yoga system, even a grihastha can achieve liberation. So many examples are there of that. That does not mean that sannyasis do not also practice Bhakti Yoga. There are many sannyasis, Madhva, Ramanuja and others, Acharyas, they all practice Bhakti Yoga. But there are also many Grihastha Acharyas who have practiced and achieved perfection in Bhakti Yoga. Even the Maharaj Kadvanga, he could achieve perfection in Bhakti Yoga in one moment. Even the Ajamil could achieve perfection in one chanting of Narayana's name. In Guru Vayur, the elephant, Keshava, he could achieve perfection by Bhakti Yoga. What is the human being? This is the special feature of Bhakti Yoga, that it is very sublime and it is practical to practice for everyone.
ഇതാണ് ഭക്തി യോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പ്രാവർത്തികൾ മാത്രമല്ല, വളരെ എളുപ്പമായ ഒരു വഴിയാണ്.
But the difference is bhakti yoga means you have to give yourself thought, word and deed to serving the Lord. That is dedication is required.
Bhakti yoga സ്വീകരിക്കുന്നതോടെ നിങ്ങൾ ശാരീരികമായും മാനസികമായും എല്ലാം തന്നെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഉഴിഞ്ഞു വെക്കണം.
Although the process is very natural, but sincerity and dedication is a must.
ഈ ഭക്തി യോഗം എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കുന്നതിന് വളരെ എളുപ്പമാണെങ്കിലും ഈ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ആത്മാർത്ഥത വളരെ അത്യാവശ്യമാണ്.
Therefore, many these are big jnana yogis. They are able to perform bhakti yoga even though they try.
അതുകൊണ്ട് തന്നെ വളരെ ഉന്നതയിലുള്ള ജ്ഞാന യോഗികൾക്ക് പോലും ഭക്തി മാർഗം സ്വീകരിക്കാൻ സാധിക്കുന്നില്ല.
Because although they can do austerities, they are not able to dedicate themselves in that wholehearted manner.
അവർക്ക് വളരെയധികം തപസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല.
Many ladies, because they could dedicate themselves to the Lord, even though they took birth as women, they could achieve full bhakti. They could have achieved their complete perfection.
സ്ത്രീകൾക്ക് പോലും ഈ ഭക്തിമാർഗം ജീവിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണത നേടാൻ സാധിക്കുന്നുണ്ട്.
So sometimes the men, they're too proud. They don't like to bow down to Bhagavan.
ചില സമയങ്ങളിൽ പുരുഷന്മാർ വളരെയധികം അഹങ്കരിക്കാറുണ്ട്. അവർ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാൻ പോലും വിഷമത കാണിക്കാറുണ്ട്.
And because sometimes the women are more humble, they don't mind bowing down before God. So they take to bhakti yoga very easily.
സ്ത്രീകൾ അവർ ഭഗവാന്റെ വിനീതരായതുകൊണ്ട് ഭഗവാന് മുമ്പിൽ നമസ്കരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ പുരുഷന്മാർ തോന്നാറുണ്ട്.
But those men who are very intelligent and have understood that there is one supreme power, they don't mind to bow down before the supreme powerful.
പക്ഷെ ബുദ്ധിമാനായ ചില ആൾക്കാരുണ്ട്. അവർ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുകയും അദ്ദേഹത്തെ പരമപുരുഷനായി സ്വീകരിക്കുന്നതിനും ഒട്ടും വിഷമം കാണിക്കാറില്ല.
ചൈതന്യ മഹാപ്രഭു, he came here to Trivandrum and he bowed down before the deity of Padmanabhaji.
ചൈതന്യ മഹാപ്രഭു തിരുവനന്തപുരത്ത് വന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ച പൂജിക്കുകയുണ്ടായി.
All the great acharyas, Madhva, Ramanuja, Nimbarka, Vishnu Swami, others, they bowed down before the Lord.
വളരെ വ്യക്തിത്വമുള്ള മധ്വാചാര്യ, നിമ്പകാചാര്യ അങ്ങനെ വലിയ വലിയ വ്യക്തികൾ ഭഗവാന് മുമ്പിൽ നമസ്കരിച്ചിട്ടുണ്ട്.
Just like President of India, if he wants, he can free someone from the prison by giving pardon. He has the power.
President, നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റിന് ജയിലിൽ കിടക്കുന്ന ഒരു പുള്ളിയെ വേണമെങ്കിൽ പുറത്തയക്കാനുള്ള അധികാരമുണ്ട്.
When someone has a death sentence, if he wants, he can commute it and lift it.
ഇവൻ വധശിക്ഷയ്ക്ക് വിധിച്ചവർക്ക് പോലും പ്രസിഡന്റിന് വിടാനുള്ള അവകാശമുണ്ട്.
So, in the ancient tradition, the Vedic tradition, the head of state or king used to be the representative of God, Naradeva.
മുൻകുള്ള കാലങ്ങളിൽ ഈ വക കാര്യങ്ങളിൽ ഭഗവാന്റെ പ്രതിനിധികളാണ് ഈ വക കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത്.
So that system is still coming down, although now there is no king in power in India, there's president, but similar function he has.
ആ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ രാജാവിൽ കൂടെ അല്ല, പ്രസിഡന്റ് എന്നുള്ള പദവിയിൽ കൂടെയാണ്.
He can pardon. He can grant forgiveness. All right, you're free.
അദ്ദേഹത്തിന് ക്ഷമിച്ച ആരെങ്കിലും കൊടുത്തുള്ളൂ.
Similarly, Krishna, if he wants, he can free anyone from this material entanglement.
അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നും ആർക്കു വേണമെങ്കിലും കൊടുത്തുവിടാവുന്നതേയുള്ളൂ.
Lord Shiva said that only Krishna is known as Mukunda because he is the only one who can give liberation.
Shiva parayunnathu Lord Krishna mathramana ee kaaryangalil moksham kodukkan avakasam ullathu.
And this is mentioned in the Varaha Purana.
Idine kuricha Varaha Puranathilum parayunnathu.
Nayami paramam sthanam archiradi gatim vina The purport of this verse is that a devotee does not need to practice Eightfold Ashtanga Yoga to go to the spiritual planets.
ആധ്യാത്മിക ലോകത്തിൽ പോകുന്നതിന് അഷ്ടാംഗയോഗം പ്രാവർത്തികമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.
The Lord himself takes the responsibility to bring his devotee back.
ഭഗവാൻ കൃഷ്ണൻ തന്നെ നമുക്ക് ആത്മീയ ലോകത്തിൽ കൊണ്ടുവരുന്നതിന് ചുമതല ഏറ്റെടുക്കുന്നു.
He comes on his carrier Garuda and takes the devotee out of the material existence.
അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗരുഡവാഹനത്തിൽ വന്ന് ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള ആൾക്കാരെ എടുത്ത് ആത്മീയ ലോകത്തിൽ കൊണ്ടുപോകുന്നു.
Is there anyone, even the Olympic swimming champion, if you put him in the middle of the Pacific Ocean, he can swim out?
Olympic champion aaya oru neendal nilakkanu polum Pacific samudrathil nadakkittal neendi rakshikkan saadhikkumo?
Thousands and thousands of miles, how he can do it?
Aayirakkanakkina mile aanu adine vistheernam.
But if Krishna comes and picks him out of the water, where's the difficulty?
Bhagavan Krishna vanna adeyathe uyirthu edukkanengil endha prayasam?
If we try to get out of the material world by our own endeavor, it's very difficult, but Krishna can pick us up easy.
Namma nammude sondamaya kalvu kondu thanne ee bhautika jeevithathil ninnu porthu pogan shramikkanengil valare prayasamana bhagavan krishna adu valare pettanu cheyan saadhikkum.
So normally it's hard for people to get bhakti because of having a very hard heart.
Ee bhakti ennu parayunnathu nammude nammal pravartika maathrathinu saadhikkunnilla kaaranam vachal nammude ullinte ullil thanne nammude hrudayathil thanne adu വളരെ വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്.
In this age, your heart is just hard like a rock.
ഈ യുഗത്തിൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കല്ല് പോലെ പാറ പോലെ ശക്തമായതാണ്.
So when we hear the glories of the Lord, we don't feel any love for him because of a rock heart.
നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് യാതൊന്നും തോന്നുന്നില്ല, കാരണം നമ്മുടെ ഹൃദയം പാറ പോലെ ഉറച്ചതായതുകൊണ്ട്.
So Chaitanya Mahaprabhu, his mercy is by giving this process of chanting.
ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഭക്തി മാർഗം ഓരോരുത്തരും ഇത് കൊടുക്കുക
എന്നുള്ളതായിരുന്നു.
ജപിക്കുക എന്നുള്ളത് ഓരോരുത്തരും കൊടുക്കുക എന്നുള്ളതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. One heart, even if it's like a stone, melts very quickly.
ഒരു പാറ പോലെ ഉറച്ച ഹൃദയം പോലും അതുകൊണ്ട് ഉരുകുന്നു.
And one can feel bliss or ecstasy in serving Krishna.
ഒരു വ്യക്തിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു ഭഗവാനെ പൂജിക്കുന്നതുകൊണ്ട്.
Then it's very easy to approach the Supreme Lord.
അതുവഴി ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വളരെ എളുപ്പമാണ്.
But it's not easy by any other process.
വേറെ ഒരു വഴിയാലും അത് സാധിക്കുകയില്ല.
So that's why I said earlier that Chaitanya Mahaprabhu, in effect, is giving the free ticket by Bhakti Viman, Bhakti Airline, back to Krishna.
അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ചൈതന്യ മഹാപ്രഭു ഭക്തി വിമാനത്തിൽ നിങ്ങൾക്ക് പോകാനുള്ള ടിക്കറ്റ് തരുന്നത്.
Anyone can take the ticket and simply you have to chant Hare Krishna.
ആർക്ക് വേണമെങ്കിലും ഈ ടിക്കറ്റ് എടുക്കാം, ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണമെന്ന് മാത്രം.
There is the fuel for the jet.
അത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ട ടിക്കറ്റിന് വേണ്ടി കൊടുക്കേണ്ട
കാശ്. And everyone in the jet are very nice people, so you don't have any difficulty.
നമ്മൾ വിമാനത്തിലുള്ള എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ്, അതുകൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല.
But when you take off in the airplane, in the beginning it says no smoking to fasten seat belt.
വിമാനത്തിനകത്ത് കയറിയാൽ നിങ്ങൾ ആദ്യം കാണാൻ സാധിക്കും പുക വലിക്കരുത് എന്ന്.
So this is such a quick journey back to Godhead that in the beginning there is some restriction there just for take off, because take off is so quick you already arrived.
Namal onna pettanulla oru yathrayana adukonda sila prathibandhangalokke aadhyam thanne undayirikkum.
So the sign is coming there, no illicit sex or no prostitution.
Adile aadhyamayathane avidhamayatha velichavathu paalanna paanjittunde.
No gambling.
Choodukali maarilla nu parayunnade.
No slaughtering of innocent animals.
മൃഗങ്ങളെയും മറ്റും കൊല്ലുക എന്ന് പറയുന്നുണ്ട്.
And no drug addiction and drinking of alcohol and things.
ലഹരി പദാർത്ഥങ്ങളും മദ്യവും മറ്റും ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്.
So these few restrictions are there for this Viman, but then you can immediately arrive to your blissful life.
ചില പ്രതിബന്ധങ്ങൾ ജീവിതത്തിലെ ചില ചെറിയ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്.
Then you see, one doesn't feel any difficulty at all. Because one is getting directly happiness from the Lord.
എങ്കിലും ഇതൊന്നും ആൾക്കാർ വിഷമിക്കാനുള്ള കാരണമെന്താ? വളരെ പെട്ടെന്ന് ഭഗവാനായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്.
Of course, if one practices Jnana Yoga, the same restrictions are there.
ജ്ഞാനയോഗം പ്രാവർത്തി പ്രയോഗിക്കുന്ന ആൾക്കാർക്കും ഇതേ നിബന്ധനകളുണ്ട്.
Any form of yoga, these restrictions and maybe more restrictions also may be there. But these will be common to all bona fide yogas.
ഏതു തരത്തിലുള്ള യോഗത്തിലായാലും ഈ തരത്തിലുള്ള നിബന്ധനകളുണ്ട്, ചില ഇതിനേക്കാളും കൂടുതലുമുണ്ട്.
Is there any yoga that says, do yoga and take drugs?
ഏതെങ്കിലും യോഗം പറയുന്നുണ്ടോ, യോഗം ചെയ്താൽ നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമെന്ന്?
Or do gambling or any of these things. These are not permitted in any bona fide form of yoga.
ഒരു യോഗത്തിലും ചൂട് കളിക്കാനോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനോ പറയുന്നില്ല.
The difference is that in bhakti yoga, there are many natural activities which one can perform, which are very easy to do.
ഭക്തി യോഗത്തിൽ നമുക്ക് പ്രായോഗികമാക്കാൻ സാധിക്കുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളുമുണ്ട്.
The women can cook the food in the home, and that is also a bhakti yoga meditation.
സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യാം, അതും ഭക്തി യോഗമാണ്.
Everyone is cooking food in their house.
എല്ലാവരും വീടുകളിൽ പാചകം ചെയ്യാറുണ്ട്.
Some are cooking to feed themselves and some are cooking to feed the Lord.
ചില ആൾക്കാർ സ്വന്തം വയർ നിറയ്ക്കാൻ വേണ്ടി പാചകം ചെയ്യാറുണ്ട്, ചില ഭഗവാൻ നിവേദിക്കുന്നതിന് വേണ്ടി പാചകം ചെയ്യാറുണ്ട്.
So those who eat to feed themselves, Bhagavad Gita says they have to take sinful reaction.
സ്വന്തം വയർ നിറയ്ക്കുന്നതിന് വേണ്ടി പാചകം ചെയ്യുന്ന ആൾക്കാർ പല വിധത്തിലുള്ള യാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്.
But those who eat the remnants of sacrifice, Krishna Prasad, they get purified from all sins.
ഭഗവാന് നിവേദിച്ച ശേഷമുള്ള ആ പ്രസാദം കഴിക്കുന്നവർക്ക്, ഈ ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണത ഉണ്ടാകുന്നു.
So everyone is cooking. Simply a little change is needed and the cooking can become nectar.
എല്ലാവരും പാചകം ചെയ്യുന്നുണ്ട്, ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വേണ്ടതായിരുന്നു.
Cooking a sattvic food and offering to Krishna according to the instructions of Guru.
പാചകം ചെയ്യുന്നത് സാത്വികമായിരിക്കണം, അത് ഗുരുവിന്റെ ഇച്ഛയനുസരിച്ച് ഭഗവാൻ നിവേദിക്കണം.
So in this way, even the women cooking in the kitchen, they are performing bhakti yoga.
ഈ വിധത്തിൽ അടുക്കളയിൽ പാചകം ചെയ്ത സ്ത്രീകൾ പോലും ഭക്തി യോഗം ഉണ്ടാകും, സ്വീകരിക്കുന്നുണ്ട്.
And when you eat prasadam, that's also bhakti yoga.
പ്രസാദം കഴിക്കുന്നത് പോലും ഭക്തി യോഗമാണ്.
Who is there who doesn't like to eat?
ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്?
Or who is there who can live without eating?
ആഹാരം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കുന്ന ആരാണുള്ളത്?
But if you eat prasadam, that's bhakti yoga meditation.
പ്രസാദം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്തി യോഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്.
So who will not like this meditation?
ആരാണ് ഇത് ഇഷ്ടപ്പെടാത്തത്?
If you don't perform the meditation, you'll be eating simply bad karma.
നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ വളരെ മോശമായ കർമ്മങ്ങളായിരിക്കും ചെയ്യുന്നത്.
That's why the Ashtanga yogis, they eventually stop eating and just breathe. Just they live by breathing. Otherwise, if they eat, there's some karma.
അഷ്ടാംഗ യോഗികൾ അതുകൊണ്ട് തന്നെ ആഹാരമൊന്നും കഴിക്കാതെ ശ്വസിച്ച വായുവാണ് ഭക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം അവർ വളരെയധികം കർമ്മത്തിന് ബന്ധിതരാകും.
But even they start breathing, that doesn't take away the karma. Even they start eating and they just breathe, still that is not removing previous karmas.
അവർ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നിർത്തി വായു ഭക്ഷിച്ചാൽ തന്നെയും അവരുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ അവരെ വിട്ടുപോകുന്നില്ല.
But by eating prasada, not only you are free, not getting more karma, you are purifying yourself from previous karma.
നിങ്ങൾ പ്രസാദം കഴിക്കുന്നത് വഴി നിങ്ങൾ ശുദ്ധരാകുന്നത് മാത്രമല്ല, നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ പോലും മാഞ്ഞു പോകുന്നു.
And when you offer to Krishna, he is very kind. He leaves something on the plate for you to take afterwards.
നിങ്ങൾ ഭഗവാനെ നിവേദിക്കുമ്പോൾ ഭഗവാൻ എല്ലാം എടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി അവിടെ കുറച്ച് വെക്കുന്നുണ്ട്.
Except one time he didn't leave anything on the plate.
ഒരിക്കൽ മാത്രം അദ്ദേഹം ഒന്നും തന്നെ വെക്കാതെ എല്ലാം എടുക്കുന്നുണ്ടായി.
You may know that in the near Jagannath Puri there is a temple of Vishnu called Alalanatha.
Near Jagannath Puri il
Alalanatha.
Alalanatha.
Four-handed Vishnu form, a stone deity about 2 meters high.
നാല് കൈയുള്ള ഒരു വിഷ്ണുവിന്റെ വിഗ്രഹമാണ്, ഏതാണ്ട് 2 മീറ്ററോളം ഉയരമുണ്ട്.
This was a temple that Lord Chaitanya used to visit when Jagannath Puri temple was closed for 15 days a year.
ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ പുരിയിലെ ക്ഷേത്രം 15 ദിവസം അടച്ചിടുമ്പോൾ ഇവിടെയാണ് ആരാധിക്കുന്നവരാണുണ്ടായിരുന്നത്.
This deity is having one mark on the side of the body.
ആ വിഗ്രഹത്തിന്റെ വലതുവശത്തായിട്ട് ഒരു കറുത്ത പാടുണ്ട്.
Chaitanya Mahaprabhu asked how this damage has come to the deity.
Chaitanya Mahaprabhu ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാടുണ്ടായിട്ടുള്ളതെന്ന്.
Like a blister, some bubble type.
ഒരുതരം കുമിള് പോലെ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു.
So they told the story of this deity from the previous ages.
അതുകൊണ്ട് അവിടെ ഉള്ളവർ ഈ ആ വിഗ്രഹത്തെ കുറിച്ചുള്ള പൂർവ്വ കഥകൾ പറയാൻ തുടങ്ങി.
That Brahmin Pujari of the deity one time left and he told his small 5-year-old son, you do the deity worship while I'm gone. You take the food to Krishna and offer to him and he will eat it.
ആ ക്ഷേത്രത്തിലെ പൂജാരി 5 വയസ്സുള്ള കുട്ടിക്ക് പൂജാക്രമങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പോവുകയുണ്ടായി.
Then you bring back the plate to your mother.
പ്രസാദം നിവേദിച്ചിട്ട് പ്രസാദത്തിന്റെ ബാക്കി അമ്മയോട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു.
So the boy, he will take the food, the offering plate from his mother and he took it to the temple.
അദ്ദേഹം ആ പൂജാരിയുടെ മകൻ അമ്മയുടെ പക്കൽ നിന്നും നിവേദിക്കാനുള്ള പ്രസാദങ്ങളെല്ലാം കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകും.
Put the plate in front of the deity.
വിഗ്രഹത്തിന്റെ മുമ്പിൽ അത് അർപ്പിക്കും.
Said the mantra his father taught him.
അദ്ദേഹം അച്ഛൻ പറഞ്ഞുകൊടുത്ത മന്ത്രങ്ങൾ ജപിക്കും.
And he stood there.
അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിൽക്കുകയുണ്ടായി.
Then he started to cry.
അദ്ദേഹം ആ പുലയന്റെ മകൻ കരയാൻ തുടങ്ങി.
He was crying and crying.
അദ്ദേഹം കരച്ചോളം കരച്ചിലായിരുന്നു.
Tears were pouring down.
കണ്ണിൽ നിന്നും കണ്ണീർ വരാൻ തുടങ്ങി.
He's a small child.
ഒരു വളരെ കൊച്ചുകുട്ടിയായിരുന്നു അദ്ദേഹം.
So the deity spoke.
ആ വിഗ്രഹം സംസാരിക്കാൻ തന്നെ തുടങ്ങി.
Why are you crying?
എന്തുകൊണ്ട് നിങ്ങൾ കരയുന്നു?
He said, you are not eating.
പുലയന് പറയുകയുണ്ടായി, അന്ന് ഒന്നും തന്നെ കഴിക്കുന്നില്ലല്ലോ.
My father told me to offer you the food and you would eat it, but you're not eating.
എന്റെ അച്ഛൻ പറയുകയുണ്ടായി, പ്രസാദം നിവേദിക്കുകയാണെങ്കിൽ എല്ലാം അദ്ദേഹം അങ്ങ് സ്വീകരിക്കും, പക്ഷെ അങ്ങൊന്നും കഴിക്കുന്നില്ലല്ലോ.
So you have not accepted my offering.
അതുകൊണ്ട് ഭഗവാൻ എന്റെ നിവേദനം ഒന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ. ആ പൂജാരി കരയാൻ തുടങ്ങി.
So Krishna says in Gita, Jai Jita Mangu Padyante Tansu Tairu Vajamyaham, that I surrender, that according to how someone has faith in me, I reciprocate with them.
Bhagavan Krishna in Bhagavad Gita parayunnada, ഏതൊരു വ്യക്തിയും എന്തുമാത്രം എന്നോട് ശരണം പ്രാപിക്കുന്നു അത്രത്തോളം ഞാൻ അദ്ദേഹത്തോടും പെരുമാറുന്നതായിരിക്കും.
Since this little boy, he had complete faith in the deity, that he will eat the food, eat the offering.
ആ കുട്ടിക്ക് വളരെ പൂർണ്ണമായ വിശ്വാസം ഭഗവാനോട് ഉണ്ടായിരുന്നു, ഭഗവാൻ ആ പ്രസാദം കഴിക്കുമെന്ന്.
So Krishna fulfilled his desire and he got off his asana and he sat down and took the offering.
അതു കേട്ട ഭഗവാൻ അദ്ദേഹത്തിന്റെ ആസനത്തിൽ നേരിട്ട് ഇരുന്നിട്ട് ആ പ്രസാദം മുഴുവൻ കഴിക്കുകയുണ്ടായി.
Then he returned back to the singhasana and became stone again.
അതിനുശേഷം ഭഗവാൻ എണീറ്റ് ആ സിംഹാസനത്തിൽ കയറി വീണ്ടും പോഷനായി.
So the boy took again the plate back to his mother.
അതിനുശേഷം ആ കുട്ടി ആ നിവേദ്യത്തിന്റെ പാത്രം അമ്മയുടെ കൊണ്ടുപോകുകയുണ്ടായി.
Mother said, where is the prasadam?
അമ്മ ചോദിക്കുകയുണ്ടായി, എവിടെ പ്രസാദം?
The deity ate.
ഭഗവാൻ കഴിച്ചു എന്ന് പറഞ്ഞു.
She didn't know what to say.
അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് തോന്നി, ഒന്നും പിടികിട്ടിയില്ല.
She didn't say anything.
ഒന്നും തന്നെ പറഞ്ഞില്ല അമ്മ.
She said, maybe the boy is stealing it or what? She didn't know.
അമ്മ വിചാരിക്കുകയുണ്ടായി, മകൻ ചിലപ്പോൾ അത് മോഷിച്ച് കഴിച്ചതായിരിക്കാമെന്ന്.
So this was going on for some time while the father was out.
ഈ പ്രക്രിയ അച്ഛൻ തിരിച്ചു വരുന്നതുവരെ നടന്നു വരികയായിരുന്നു.
Then the father came back and the mother explained to him what is happening. The boy is coming back with the empty plate.
അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അമ്മ പറയുകയുണ്ടായി, മകൻ നിവേദിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നും തന്നെ ബാക്കി കൊണ്ടുവരുന്നില്ലാന്ന്.
He says that the Lord is eating it.
അത് അമ്മ പറയുകയുണ്ടായി, ഭഗവാൻ ഇതെല്ലാം കഴിക്കുകയാണോ?
I don't know if he's stealing it and lying, but he's a good boy. I can't understand what is happening.
എനിക്കറിയില്ല, മകൻ അയാളെ മോഷ്ടിച്ച് കഴിക്കുകയാണോ എന്താണ്, നല്ലൊരു പയ്യനാണ്, കള്ളം പറയുമോ എനിക്കറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയുണ്ടായി.
So the father, he said, well, I'll go in the temple and hide and see what is actually happening.
ആ അച്ഛൻ പറയുകയുണ്ടായി, ഞാൻ അമ്പലത്തിൽ പോയി ഒളിച്ചിരുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമെന്ന് പറയുകയുണ്ടായി.
The father hid in the back of the temple.
മന്ത്രങ്ങളെല്ലാം ജപിച്ച് വളരെ ഭക്തിയോടുകൂടി പൂജിക്കുന്നത് കാണുകയുണ്ടായി.
The father hid behind. He didn't want to be seen.
He hid behind so he couldn't see what was happening.
അദ്ദേഹം പുറകോട്ട് ഇടിച്ചു വീഴുകയുണ്ടായി. എന്താണ് സംഭവിക്കുന്നത് കാണാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്.
He heard the boy ask the Lord to come and take the food.
അദ്ദേഹം കേട്ടിട്ടുണ്ടായി മകൻ ഭഗവാനോട് വന്ന് ഈ പ്രസാദം എടുത്ത് ഏറ്റെടുത്ത് കഴിക്കാൻ പറയുന്നത്.
He waited a few minutes.
കുറച്ച് നിമിഷം അദ്ദേഹം കാത്തിരുന്നു.
Gradually he looked to see what was happening.
കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതൊക്കെ എണീറ്റ് നോക്കാൻ തുടങ്ങി എന്താ സംഭവിക്കുന്നുവെന്ന്.
Suddenly there he saw the Lord was sitting down eating the offering.
പെട്ടെന്ന് അദ്ദേഹം കാണുകയുണ്ടായി ഭഗവാൻ വന്നിരുന്ന ആ ദേവത്തെ എടുത്ത് കഴിക്കുന്നത്.
He choked, he couldn't help himself. He was so shocked to see that. That sound suddenly startled the Lord. And it's like he jumped up back to his asana.
അദ്ദേഹം ആസനത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് എണീക്കുകയുണ്ടായി.
But some hot paisam, this hip, this part of his chest.
പായസത്തിന്റെ ചൂടുള്ള പായസത്തിന്റെ ഒരു അംശം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചെന്ന് വീഴുകയുണ്ടായി.
Before he turned back to stone.
അദ്ദേഹം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നതിന് മുമ്പ്.
So that left a mark.
അത് അവിടെ തന്നെ ഉണ്ടാവുകയുണ്ടായി. അതാണ് ആ മാർക്ക് ഉണ്ടാവുകയുണ്ടായി.
The mark was seen by Chaitanya Mahaprabhu.
Ada Chaitanya Mahaprabhu
kanugayai. So even the deity, if he wants, he can eat the offering.
Adonda namal nivedikina aa karyangal bhagavan theerikan saadhikkum.
Normally simply by seeing he accepts the offering.
Sadhana gathiyil bhagavan drishti kondu thanne ada theerikkunnu.
In the Brahma Samhita describes that the Lord does not have material body, his body is spiritual.
Brahma Samhita parayunnada ഭഗവാന് ഭൗതികമായ ശരീരമല്ല ഉള്ളത്, ആത്മീയ ശരീരമാണെന്ന്.
ഈശ്വരാപരമഃ കൃഷ്ണഃ സച്ചിദാനന്ദ വിഗ്രഹഃ സച്ചിദാനന്ദ വിഗ്രഹഃ ഫോം ഓഫ് ഇറ്റേണൽ ബ്ലിസ്ഫുൾ നോളജ്.
അദ്ദേഹം സച്ചിദാനന്ദനാണെന്ന് ബ്രഹ്മസമയത്തിൽ പറയുന്നുണ്ട്.
He also mentions that he has സകല ഇന്ദ്രിയ വൃത്തിമന്തി.
അദ്ദേഹം സകല ഇന്ദ്രിയ വൃത്തിമന്തിയാണെന്നും പറയുന്നുണ്ട്.
That each sense can perform the function of all the other senses.
അദ്ദേഹത്തിന്റെ ഓരോ ഇന്ദ്രിയത്തിനും മറ്റൊരു ഇന്ദ്രിയത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
He can eat by seeing.
അദ്ദേഹത്തിന് കണ്ണുകൊണ്ട് ആഹാരം കഴിക്കാൻ സാധിക്കും.
He can smell with his finger.
അദ്ദേഹത്തിന് വിരലുകൊണ്ട് മനസ്സറിയാൻ സാധിക്കും.
Any sense can do all of the function of all the senses.
അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ദ്രിയത്തിനും മറ്റുള്ള ഇന്ദ്രിയങ്ങളെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും.
He's not limited like we are limited with this material body.
അദ്ദേഹം നമ്മളെ പോലെ പരിമിതിയില്ല.
So in this way the Lord is very nice. You offer the prasad, he leaves the prasad although he accepts it.
ജീവിതത്തിൽ ഭഗവാനോട് നമ്മൾ നിവേദിക്കുകയാണെങ്കിലും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ട് തന്നെ അത് അവിടെ വിടുകയാണ് ചെയ്യുന്നത്.
Eating prasadam, chanting Hare Krishna, reading the Bhagavad Gita and serving Krishna, these are the processes recommended.
അതുകൊണ്ട് ഭഗവത് നാമം ജപിക്കുക, ഭഗവാനെ പൂജിക്കുക, പ്രസാദം കഴിക്കുക, ഭഗവത്ഗീത വായിക്കുക എന്നൊക്കെയാണ് ഈ മാർഗത്തിൽ
പാലിച്ചിട്ടുള്ളത്.
ഇതാണ് ഏറ്റവും എളുപ്പ വഴിയും സന്തോഷമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതുമായ വഴി.
പ്രോസസ് ഓഫ് ജ്ഞാന യോഗ ഈസ് ഡ്രൈ ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു പെർഫോം ഇൻ ദിസ് ഡേ ആൻഡ് ഏജ്.
ജ്ഞാന യോഗം എന്ന് പറയുന്നത് ഈ യുഗത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെ വിഷമമാണ്.
Although one can practice as they want, but who will take the risk?
അവരോടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും, പക്ഷെ അതിന്റെ പ്രയാസങ്ങളും മറ്റും ആരും സ്വീകരിക്കും.
When you're getting the free ticket and the bhakti viman, so why do you want to walk all the way?
നിങ്ങൾക്ക് വളരെ സൗജന്യ നിരക്കിൽ ഭക്തി വിമാനത്തിൽ ടിക്കറ്റ് കിട്ടുമ്പോൾ എന്തിനു വേണ്ടി പ്രയാസം എടുക്കണം?
This is not only going to Delhi, this is a very long distance to walk.
ഡൽഹി വരെ മാത്രം പോകുന്ന ഒരു ദൂരമല്ല ഇത്, ഇത് വളരെ ദൂരം ഉള്ള ഒരു വഴിയാണ്.
There are Himalaya mountains in between, the place you have to go.
പോകുന്ന വഴിക്ക് ഹിമാലയ മൗണ്ടൊക്കെ ഉണ്ട്, ഹിമാലയ പർവ്വതമൊക്കെ ഉണ്ട്.
ഹരേ കൃഷ്ണ.
അതുകൊണ്ട് എല്ലാവരും ഹരേ കൃഷ്ണ മന്ത്രം ധരിച്ച്
സന്തോഷിതരാകുക.
ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിരിക്കും.
If you are having any questions.
നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ.
Are there any questions? Yes.
Regarding Janmashtami, during certain years, Janmashtami is celebrated, including certain days of Northern India and on Kumbhakarnam holidays in Kerala and Tamil Nadu. Similarly, among the Christians also, Christmas was celebrated by the various groups on different days. Subsequently, they all met together and made some compromise, and now all of them are celebrating on Sunday evening. Like that, well, we could also make some compromise and have only one day of the national celebration. For example, this year we celebrated on two different days.
It's a good idea. I don't know who can organize it. It's kind of, I think there's no time before the Janmashtami. In the future we can try. I didn't know that the Christians met together like that. Then the other question on today's lecture? The real problem is whether people do Janmashtami. How many people actually on Janmashtami fast until midnight or chant the name of Krishna on any day, any other day? Very small, I think, a small percentage of people practice. That's good, potentially practice. At least we should try to encourage everyone to come to the temple on Janmashtami and to chant the name of Krishna, and the day after Janmashtami to take some prasadam or stay up till midnight and attend the cultural program. This is everyone should come to Janmashtami. The day, maybe this day or that day, but one day dedicated to remembering the appearance of the Lord, we should all observe. At least the Christians, they may not do anything, but everyone will go to Christmas Day, at least the majority. One day a year they come. That we've seen. At least one day a year, Christmas or Easter, they go. So those who are having faith in Krishna, they should, at least that day, they should come. In Bombay, we get about 10 lakhs of people on Janmashtami Day. There are 2-3 days, so they leave the temple open for the week. And about 10 lakhs come on the main day. The whole night they're coming. This is important that we practice. They may be this day or that day, due to some astrological calculation. But the important thing is that someone is practicing it. They may argue which day, but ultimately they don't practice it Wednesdays. To the extent that we practice Janmashtami, we can get a special booster rocket in our devotional service. These days are to give us some special benefit. You can just translate that much. But these festival days are days to give us a special quick advancement in the path of bhakti. How many of the, after hearing everything, basically there could be 3 decisions. One is that some would like to practice bhakti yoga. Some would like to still practice jnana yoga. Or they are not decided yet, or they want some other
path.
So, which of the persons present would like to practice bhakti yoga after hearing Krishna's recommendation?
Raise your hand.
Who likes to still practice jnana yoga?
Jnana yoga.
And who is yet undecided? Any other question?
What a parambara system is there. So recently I came to know that they are going to unite and they are going to start a big organization so that they can become a unity in all over the world and they can.
Yes, it was predicted that someone will come and unite all the Sampradayas. Basically, Chaitanya Mahaprabhu has come to do this. So he's predicting in the future Chaitanya Mahaprabhu will fulfill this objective with his followers.
Chaitanya Mahaprabhu in the
Any other question? So they can perform the Bhakti Yoga meditation of accepting prasadam. If there's anyone who wants any other question, ask any personal question and their spiritual advancement, I'll be available.
Hare Krishna.
Jai Shri Chari Badiki.